എനിക്ക് മാത്രം എന്തേ ഇങ്ങനെയൊരു സഹന ജീവിതം എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഈ ലേഖനത്തിലൂടെ അവിടുന്ന് നിങ്ങളോട് സംസാരിക്കും. ആൻമരിയ ക്രിസ്റ്റീന എഴുതുന്നു. സ്പെഷ്യൽ സഹനങ്ങളുണ്ടോ? ദൈവമേ, ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് എനിക്കിത്രയും പ്രതിസന്ധികൾ? ഒരു മനുഷ്യായുസിൽ ഓരോരുത്തരും ദൈവത്തോട് ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള ചോദ്യമായിരിക്കും ഇത്. ആവർത്തനങ്ങൾക്കൊടുവിൽ പലപ്പോഴും ഉത്തരം ലഭിക്കാത്ത ചോദ്യം. എന്റെ ഭവനത്തിൽ മദ്യപാനത്തിന്റെ ഒട്ടനവധി തകർച്ചകൾ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് വർഷങ്ങൾ നീണ്ടുനിന്ന സഹന കാലഘട്ടം, അപമാനവും സാമ്പത്തിക തകർച്ചയും കുടുംബസമാധാനമില്ലായ്മ, നിരാശ എന്നിങ്ങനെ നിരവധി വേദനകൾ. ഈശോയോട് പലതവണ ചോദിച്ചിട്ടുണ്ട്, എന്തുകൊണ്ട് ഇങ്ങനെയൊരു ജീവിതം? ഈശോ തന്ന ഉത്തരം: വർഷങ്ങൾ കടന്നുപോയപ്പോൾ ഈശോ എന്നെ ഒരു നേഴ്സാക്കി. ആരോഗ്യമുള്ളവർക്കല്ല, രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം എന്ന് പറഞ്ഞ നസ്രായനായ യേശു ചില മനുഷ്യാത്മാക്കളുടെ ശാരീരികവും മാനസികവും ആത്മീയവുമായ മുറിവുകൾ വച്ചുകെട്ടാൻ പിന്നീട് എന്നെ നയിക്കുകയായിരുന്നു. മദ്യപിച്ചതുമൂലം രോഗികളായവർ ഞാൻ ഡ്യൂട്ടിയിൽ ഉള്ളപ്പോൾ ആശുപത്രിയിൽ എത്താൻ തുടങ്ങി. വയലന്റായി വന്നവരും അബോധാവസ്ഥയിൽ വഴിയിൽ വീണ് കിടന്നെടുത്തുനിന്ന് ആരൊക്കെയോ വഴി ആശുപത്രിയിൽ എത്തിയവരും വഴക്കുകൂടി ശരീരം മുറിപ്പെട്ട് ചോരയിൽ കുളിച്ചെത്തിയവരും അവരിൽ ഉൾപ്പെടുന്നു. ഞാൻ ഡ്യൂട്ടിയിലുള്ള ദിവസങ്ങളിലാണ് ഇത്തരം രോഗികൾ വരുന്നതെന്ന് സഹപ്രവർത്തകർ പറയുമായിരുന്നു. അത്തരം രോഗികൾ ആരെങ്കിലും എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ വന്നാൽ അവർ എന്നോട് പറയും, നിന്റെ സ്പെഷ്യാലിറ്റി രോഗി വന്നിട്ടുണ്ടെന്ന്. ആ രോഗിയുടെ ഉത്തരവാദിത്വം അവർ എനിക്ക് നൽകും. അതിനൊരു കാരണവുമുണ്ട്. എന്റെ ഡ്യൂട്ടി കഴിയുന്നതുവരെ രോഗിക്കുള്ള മരുന്നുകൾ നൽകുന്നതിനൊപ്പം ഞാൻ അവരോട് കുറേ സംസാരിക്കും. ആരോഗ്യം വീണ്ടെടുക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും മദ്യപാനത്തിന്റെ ദൂഷ്യഫലങ്ങളെക്കുറിച്ചും ഒക്കെ ആദ്യം സംസാരിക്കും. ഞാൻ കടന്നുപോയ ഞെരുക്കങ്ങളെക്കുറിച്ച് പറയും. ഒടുവിൽ ഈശോയെക്കുറിച്ച് പറയും. ദീർഘപ്രഭാഷണത്തിനൊടുവിൽ അവരുടെ കൈകൾ പിടിച്ച് പ്രാർത്ഥിക്കും. ആ രംഗം അവസാനിക്കുന്നത് കവിഞ്ഞൊഴുകുന്ന നാല് കണ്ണുകളിലാണ്. സിസ്റ്ററേ, ദൈവമാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നത്, ഇനി ഞാൻ മദ്യപിക്കില്ല എന്നൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട്. പിന്നീട് അവരുടെ ജീവിതം എങ്ങനെയായിരുന്നുവെന്ന് എനിക്കറിഞ്ഞുകൂടാ. പക്ഷേ സഹനം എന്ന സർവകലാശാലയിൽ നിന്നും ഈശോ എന്നെ സ്പെഷ്യാലിറ്റി നേഴ്സാക്കി മാറ്റി. എന്തുകൊണ്ട് എനിക്കിങ്ങനെ ഒരു ജീവിതം എന്ന ചോദ്യത്തിന് കാലങ്ങൾക്കപ്പുറം ഈശോ നൽകിയ മറുപടിയായിരുന്നു ഈ സ്പെഷ്യാലിറ്റി ശുശ്രൂഷ. യേശു പറഞ്ഞു, ഞാൻ ചെയ്യുന്നതെന്തെന്ന് ഇപ്പോൾ നീ അറിയുന്നില്ല, എന്നാൽ പിന്നീട് അറിയും. യോഹന്നാൻ 13:7. അണ്ണി, നിങ്ങൾ ദൈവമാണ്. ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരനുഭവം ഓർത്തു പോകുകയാണ്. എന്റെ നൈറ്റ് ഡ്യൂട്ടിക്കിടയിൽ ഒരു രോഗി നെഞ്ചുവേദനയുമായി കടന്നു വന്നു. അന്ന് അദ്ദേഹം നന്നായി മദ്യപിച്ചിരുന്നു. അത്യാവശ്യമുള്ള ടെസ്റ്റുകളെല്ലാം നടത്തി, മരുന്നുകൾ നൽകി, ECG വ്യതിയാനമുള്ളതുകൊണ്ട് അഡ്മിറ്റാക്കി. ഡ്യൂട്ടി കഴിഞ്ഞിറങ്ങുമ്പോൾ അദ്ദേഹം സുബോധത്തിലായി. ഉച്ചവരെ ഞാൻ എന്റെ മുറിയിൽ വന്ന് ഉറങ്ങി. വൈകിട്ട് 5 മണിയോടെ അദ്ദേഹത്തെ സന്ദർശിക്കാൻ ഞാൻ വാർഡിലേക്ക് പോയി. 1 മണിക്കൂറോളം അദ്ദേഹത്തോട് സംസാരിച്ചു. ഈശോയെക്കുറിച്ച് പറഞ്ഞ ശേഷം അദ്ദേഹത്തിനായി പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയ്ക്കിടയിൽ അദ്ദേഹം കരയുന്നുണ്ടായിരുന്നു. തമിഴ് ഭാഷ സംസാരിക്കുന്ന ആളായിരുന്നു അദ്ദേഹം. വർഷങ്ങളായി പ്രാർത്ഥനയില്ല, ദേവാലയത്തിൽ പോകാറില്ല എന്നൊക്കെ അദ്ദേഹം പങ്കുവച്ചിരുന്നു. അദ്ദേഹത്തോട് യാത്ര പറഞ്ഞ് പുറത്തേക്കിറങ്ങുമ്പോൾ ഒരു ബൈബിൾ കൊണ്ടുവന്ന് തരാമോ എന്ന് ചോദിച്ചു. തമിഴ് ബൈബിൾ ആയതുകൊണ്ട് ഉടനെ സാധിക്കുമോ എന്ന് മനസ്സിൽ ശങ്ക. എങ്കിലും നൽകിക്കൊള്ളാമെന്ന് അദ്ദേഹത്തിന് ഉറപ്പ് നൽകി. ഈശോ നൽകിയ പ്രേരണയാൽ ഒരു വ്യക്തിയെ വിളിച്ചു. അന്ന് രാത്രിയിൽ തന്നെ ലഭിച്ചു തമിഴ് ബൈബിൾ. തൊട്ടടുത്ത ദിവസം ഡ്യൂട്ടി കഴിഞ്ഞ് വീണ്ടും അദ്ദേഹത്തെ സന്ദർശിക്കാൻ പോയി. ബൈബിൾ അദ്ദേഹത്തിന്റെ കൈകളിൽ നൽകി, കൂടെ ഒരു ജപമാലയും. കുറേ നേരം അദ്ദേഹത്തോട് ഈശോയെക്കുറിച്ച് പറഞ്ഞു. ചില ദൈവവചനങ്ങൾ അദ്ദേഹത്തെ കൊണ്ട് വായിപ്പിച്ചു. അപ്പോഴും അദ്ദേഹം കരയുന്നുണ്ടായിരുന്നു. പ്രാർത്ഥിക്കാം, വിഷമിക്കരുതെന്ന് പറഞ്ഞ് ഞാൻ പോകാനിറങ്ങി. പെട്ടെന്നാണ് അദ്ദേഹം ഒരു ആഗ്രഹം പറഞ്ഞത്. അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് എന്നോട് സംസാരിക്കണം. അവർ തമ്മിൽ സംസാരിച്ചപ്പോൾ എന്നെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞിരുന്നുവത്രേ. വീഡിയോ കോൾ വിളിച്ചപ്പോൾ 2 കുഞ്ഞുങ്ങളെ മടിയിലിരുത്തിക്കൊണ്ട് ഒരു അമ്മ. അവർ എന്നെ അണ്ണി എന്ന് വിളിച്ചു, ചേച്ചി എന്നർത്ഥം. നിങ്ങൾ ദൈവമാണ് എന്ന് പറഞ്ഞുകൊണ്ട് കൈകൾ കൂപ്പി കരയുകയായിരുന്നു അവർ. എന്റെ ഭർത്താവിന്റെ ജീവൻ തിരിച്ചു തന്നതിന് നന്ദി. ഇനി മദ്യപിക്കില്ലെന്ന് അദ്ദേഹം അവരോട് പറഞ്ഞു. ഇതുവരെ വന്നുപോയ വീഴ്ചകൾക്ക് ഭാര്യയോട് മാപ്പ് പറഞ്ഞു കരഞ്ഞു. പറഞ്ഞറിയിക്കാൻ സാധിക്കാത്ത ഒരു ദൈവാനുഭവത്തിലൂടെ ഞങ്ങൾ കടന്നു പോവുകയായിരുന്നു. ഒരുപാട് വർഷത്തെ എന്റെ കണ്ണുനീരും വേദനകളും ഇത്തരം രോഗികളിലൂടെ ഈശോ സന്തോഷമാക്കി മാറ്റുകയായിരുന്നു. നസ്രായന് മാത്രം ചെയ്യാൻ കഴിയുന്ന മാജിക്. ആത്മീയ വളർച്ച ആത്മീയ കാര്യങ്ങളിൽ കൂടി മാത്രമാണ് സംഭവിക്കുക എന്ന് കരുതരുത്. ഈശോ മരപ്പണിക്കാരനാകാൻ വേണ്ടി ജനിച്ചവനല്ല. എന്നിട്ടും 3 വർഷത്തെ പരസ്യ ജീവിതത്തിന് മുൻപ് 30 വയസ്സുവരെ മരപ്പണിക്കാരനായി ജോലി ചെയ്തു. അനുദിന ജീവിതത്തിലെ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ ദൈവഹിതത്തിനായി വിശ്വസ്തതയോടെ ചെയ്യുമ്പോൾ ദൈവം നമ്മെ വളർത്തുകയാണ്. ചെറിയ കാര്യത്തിൽ വിശ്വസ്തൻ വലിയ കാര്യത്തിലും വിശ്വസ്തനായിരിക്കും. ലൂക്കാ 16:10. മറ്റുള്ളവരുടെ പ്രതീക്ഷകൾക്കോ ആഗ്രഹങ്ങൾക്കോ അനുസരിച്ച് ജീവിക്കേണ്ടവരല്ല നമ്മൾ. ദൈവം നമ്മെ ഏത് വൃക്ഷമായിട്ടാണോ നട്ടുപിടിപ്പിച്ചിരിക്കുന്നത്, ആ വൃക്ഷത്തിൽ ഫലമായി നാം കായ്ക്കണം. അവൻ കായ്ക്കാൻ പറയുന്നിടത്ത് പറയുന്ന സമയത്ത് കായ്ച്ചു നിൽക്കുന്നതാണ് വിശ്വാസ ജീവിതത്തിന്റെ വിജയം. യേശുവും യോഹന്നാനും ദാവീദും. യേശുവിന് പിശാചുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കല്ലെറിയാനും ബന്ധനസ്ഥനാക്കാനും യഹൂദർ ശ്രമിച്ചുകൊണ്ടിരുന്നു. യോഹന്നാൻ 10. അവിടെ വച്ചാണ് ലാസർ രോഗിയാണെന്ന് യേശുവിനെ അറിയിക്കുന്നത്. എന്നിട്ടും പ്രതികൂലങ്ങൾക്ക് നടുവിൽ 2 ദിവസം കൂടി അവിടുന്ന് താമസിച്ചു. പിന്നീട് യൂദയായിലേക്ക് യാത്രയായി. തുടർന്നാണ് ലോകം അതുവരെ കാണാത്ത ഒരു അത്ഭുതം ചെയ്തത്. ചീഞ്ഞഴുകിയ ലാസറിനെ ജീവനുള്ള ശരീരത്തോടെ പുറത്തു കൊണ്ടുവന്നു, തന്നോടൊപ്പം ഭക്ഷണത്തിനിരുത്തി. വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കുമെന്ന് പറഞ്ഞ യേശുവിനെ വിശ്വസിക്കാൻ തയ്യാറായാൽ എവിടെയാണോ നാം കണ്ണീർ പൊഴിച്ചത് അവിടെ അവൻ നമ്മെ ഉയർത്തും. ഒരു അത്ഭുതമാക്കി നമ്മുടെ ജീവിതം മാറും. നമ്മെക്കുറിച്ചുള്ള അവന്റെ പദ്ധതികൾ നാശത്തിനുള്ളതല്ല, ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്. ശുഭകരമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. തിളച്ച എണ്ണയിൽ കിടന്ന പത്മോസ് ദ്വീപിലേക്ക് നാട് കടത്തപ്പെട്ട വിശുദ്ധ യോഹന്നാനിലൂടെ ലോകത്തിന് നൽകാൻ വെളിപാട് ദൈവം മാറ്റിവെച്ചെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ മരുഭൂമി അനുഭവങ്ങൾക്കൊടുവിൽ ചില ദൈവിക രഹസ്യങ്ങൾ വെളിപ്പെടും. തന്റെ പ്രിയപ്പെട്ടവരെക്കുറിച്ചുള്ള അവന്റെ സ്വപ്നങ്ങൾ. ജെസ്സെയുടെ പുത്രന്മാരിൽ ഏറ്റവും ഇളയവനായ ദാവീദ് അല്പം പോലും പരിഗണന ലഭിക്കാത്തവനായിരുന്നു എന്ന് വേണം കരുതാൻ. പവിഴനിറവും മനോഹര നയനങ്ങളുമുള്ള സുന്ദരനായ അവൻ കിന്നരവായനയിൽ നിപുണനും പരാക്രമിയായ യോദ്ധാവുമായിരുന്നു. എങ്കിലും ആടുമേയ്ക്കാനായിരുന്നു അവൻ നിശ്ചയിക്കപ്പെട്ടത്. ദൈവം അതനുവദിച്ചത് അവന്റെ ജീവിതത്തെ പടിപടിയായി ഉയർത്താൻ വേണ്ടിയായിരുന്നു. ആടുമേയ്ക്കാൻ പോകുമ്പോൾ ആടുകളെ രക്ഷിക്കാനായി ദാവീദ് സിംഹങ്ങളെയും കരടികളെയും കൊന്നിട്ടുണ്ട്. തുടർന്ന് ദാവീദിനെ ദൈവം ഗോലിയാത്ത് എന്ന ഫിലിസ്ത്യ മല്ലനെ നേരിടാൻ നിയോഗിച്ചു. അവിടെ വിജയിച്ച ദാവീദിനെ സാവൂളുമായി നേരിടാൻ അനുവദിച്ചു. ഈ വഴികളിലൂടെയെല്ലാം ദാവീദിനെ ദൈവം നയിച്ചത് യൂദാരാജ്യത്തിന്റെ രാജാവായി വാഴിക്കാനായിരുന്നു. രാജസിംഹാസനത്തിലേക്കുള്ള ദാവീദിന്റെ യാത്ര ഒട്ടനവധി പ്രതിസന്ധികളുടെ അതിജീവന പരിശീലന രാജസിംഹാസനത്തിലേക്കുള്ള ദാവീദിന്റെ യാത്ര ഒട്ടനവധി പ്രതിസന്ധികളുടെ അതിജീവന പരിശീലനത്തിലൂടെയാണ്. നമ്മുടെ ജീവിതത്തിലും പ്രതികൂലങ്ങളും പ്രതിസന്ധികളും വന്നു ചേരുമ്പോൾ ഓർക്കുക, നമുക്കായി അവിടുന്നൊരുക്കിയ രാജസിംഹാസനത്തിലേക്ക് നമ്മൾ നടന്നെടുക്കുകയാണ്. നമുക്ക് മുൻപിൽ കടന്നു വരുന്ന കരടിയെയും സിംഹത്തെയും ഗോലിയാത്തിനെയും സാവോളിനെയും പ്രാർത്ഥനയോടും ക്ഷമയോടും വിശ്വാസത്തോടും കൂടി നാം അതിജീവിച്ചാൽ നമുക്കായി ഒരുക്കപ്പെട്ട സിംഹാസനത്തിൽ യേശു നമ്മെ ഇരുത്തും. അവൻ്റെ കൃപ മാത്രം മതി.